Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ രീതിയിലെ ആരാധനക്രമപ്രകാരം ആണ്ടുവട്ടം അഞ്ചാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യം വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, അഞ്ചാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ.
യേശോ ശിമയോൻ പത്രോസിനെ വിളിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ശ്രദ്ധിക്കേണ്ട കാര്യം, ശിമയോനോട് തേ ആഴത്തിലേക്ക് ഇറക്കി വലയിടാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നു. അപ്പോൾ ശിമയോൻ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഇതാണ് ശരിക്കും ശിമയോൻ പത്രോസിൻ്റെ അവസ്ഥ. മീൻപിടുത്തം അറിയാവുന്നവൻ, അത് തലമുറകളായിട്ട് തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നവൻ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാൽ സംഭവിക്കുന്നതോ, ഈശോ പറയുന്നതനുസരിച്ച് വല ഇറക്കിക്കഴിയുമ്പോൾ സംഭവിക്കുന്നത്, വല കീറുവോളം മീൻ ലഭിക്കുകയാണ്. പോരാ, അടുത്ത കിടന്നിരുന്ന വള്ളം കൂടെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അത് രണ്ടു വള്ളം നിറയെ മീനാണ്. ആദ്യത്തെ അവസ്ഥയും രണ്ടാമത്തെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. രണ്ടാമത് ഒറ്റ വല ഇറക്കലിന് തന്നെ വല നിറയെ, അത് കീറുവോളം രണ്ടു വള്ളം നിറയുവോളം മീൻ ലഭിക്കുകയാണ്. വ്യത്യാസം എന്നാ? ആദ്യത്തെ അധ്വാനവും രണ്ടാമത്തെ അധ്വാനവും തമ്മിലുള്ള വ്യത്യാസം, ദ പ്രസൻസ് ഓഫ് ജീസസ്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ആദ്യം ശിമയോൻ്റെ വള്ളത്തിൽ ക്രിസ്തു ഇല്ലായിരുന്നു. രണ്ടാമത് ശിമയോൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവാണ് വള്ളത്തിൽ. ഇതാണ് വലിയ മീൻപിടുത്തത്തിന് കാരണമായിട്ട് നിൽക്കുന്ന വ്യത്യസ്തമായ ഘടകം. നിന്റെ ജീവിതമാകുന്ന വള്ളത്തിൽ ക്രിസ്തു ഉണ്ടോ? ക്രിസ്തുവിനോടൊത്താണോ നീ അധ്വാനിക്കുന്നത്? അവൻ്റെ ആഗ്രഹങ്ങൾക്ക് പദ്ധതികൾക്ക് ചെവി കൊടുത്തുകൊണ്ടാണോ നിന്റെ ജീവിതമാകുന്ന നൗക വഞ്ചി മുന്നോട്ട് പോകുന്നത്? അതിൻ്റെ അമരത്ത് ഈശോ ഉണ്ടോ? ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് സമൃദ്ധമായ മീൻപിടുത്തമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അതോടൊപ്പം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. സമൃദ്ധമായിട്ട് ഈ രണ്ട് വള്ളം നിറയെ മീൻ കിട്ടിയപ്പോൾ സാധാരണ സംഭവിക്കാവുന്ന ഒരു അപകടമെന്ന് പറയുന്നത് പത്രോസിൻ്റെ ശ്രദ്ധ വേണമെങ്കിൽ എന്തിലേക്കൊക്കെ പോകാം, ആട്ടെ ഈ കിട്ടിയ മീൻ മുഴുവൻ എണ്ണി നോക്കണം, ഈ കിട്ടിയ മീൻ മുഴുവൻ ചീഞ്ഞു പോകാതിരിക്കാൻ ഐസിലിടണം, അത് മുഴുവൻ ചന്തയെ കൊണ്ടുപോകണം, അത് മുഴുവൻ വിൽക്കാനായിട്ട് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്യണം, ഈ ഒരു വ്യഗ്രതകളിലേക്ക് പത്രോസിന് വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ പത്രോസ് പറയുന്നത് ശ്രദ്ധിക്കണം. പത്രോസ് സാഷ്ടാംഗം വീണിട്ട് പറയുന്നത്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ ആണ്. അർത്ഥം, ഞാൻ പാപിയായ മനുഷ്യനാണ്, നീ എന്നിൽ നിന്നും അകന്നു പോകണമേ. ഇതാ പത്രോസ് പറയുന്നത്. അർത്ഥം, പത്രോസിൻ്റെ ശ്രദ്ധയും പത്രോസിൻ്റെ ഫോക്കസ് കിട്ടിയ മീൻ, രണ്ടു വള്ളം നിറഞ്ഞു കിടക്കുന്ന മീനിലല്ല, പകരം ആ മീൻപിടുത്തത്തിന് കാരണക്കാരനായിട്ട് നിൽക്കുന്ന യേശു എന്ന വ്യക്തിയിലേക്കാണ് ശ്രദ്ധ. കർത്താവേ ഞാൻ പാപി, നീ അകന്നു പോകണേ. ഇത് പലപ്പോഴും നമുക്ക് പറ്റാവുന്ന അബദ്ധമാണ്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഭൗതിക സമൃദ്ധികളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ സമൃദ്ധികളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് അത് പരിപാലിക്കാനായിട്ടുള്ള വ്യഗ്രതകളിലേക്ക് പോകും. ചെയ്യരുത്. ചെയ്യേണ്ടതെന്താ? ഈ സമൃദ്ധികൾക്ക് പുറകിൽ നിൽക്കുന്നവനെ കാണാൻ പറ്റണം. ഞാൻ പാപിയായ മനുഷ്യൻ, നാഥ നീയാണ്. ശരിക്കു പറഞ്ഞാൽ നല്ല ഒരു അഭിമുഖം വന്നത്. ഫ്രാൻസിസ് പാപ്പ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കൊടുത്ത അഭിമുഖം, അന്തോണിയോ സ്പദാരോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ജെസ്യൂട്ട് വൈദികന് കൊടുത്തതായിരുന്നു 2013. ആ വൈദികൻ വന്നിരുന്ന് ഇൻ്റർവ്യൂ അഭിമുഖത്തിന് ഇരുന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ? അത് വളരെ രൂക്ഷമായ ചോദ്യമാണ് മാർപ്പാപ്പായോട്. താൻ ആരാളു? മാർപ്പാപ്പ ആദ്യം ഒന്ന് മിണ്ടാതിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ചോദ്യം ആവർത്തിക്കണോ പിതാവേ? വേണ്ടാന്ന് തലകുലുക്കിയിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ പാപിയായ മനുഷ്യൻ ആണ്. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം തുടരുന്നു, കർത്താവിൻ്റെ കാരുണ്യത്താൽ സ്പർശിക്കപ്പെട്ട പാപിയായ മനുഷ്യൻ ആണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ പറയുന്നത് അലങ്കാരമല്ല, ആലങ്കാരിക ഭാഷയല്ല, സത്യത്തിൽ ഞാൻ പാപിയായ മനുഷ്യനാണ്, കർത്താവിൻ്റെ കാരുണ്യത്താൽ സ്പർശിക്കപ്പെട്ട്. ഇതാണ് വലിയ തിരിച്ചറിവ്. നമ്മുടെ എല്ലാ സമ്പന്നതകളുടെയും നേട്ടങ്ങളുടെയും സമൃദ്ധിയുടെയും നടുവിൽ അതിന് കാരണക്കാരനായവനെ എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയും നന്മയും സന്തോഷവും സമൃദ്ധമായിട്ട് നിക്ഷേപിക്കുന്നവൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഉള്ള അവബോധം, ഞാൻ പാപിയായ മനുഷ്യനാണ് കർത്താവെ, നിന്റെ കാരുണ്യത്താൽ സ്പർശിക്കപ്പെട്ട പാപിയായ മനുഷ്യൻ. ഈയിടെ കേട്ട ഒരു സംഭവം പറയാം. ഒരു നവീകരണ ധ്യാനം നടക്കുക. ഒന്നാം ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. അതിനുശേഷം രണ്ടാം ദിവസത്തെ ധ്യാനം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പ്രധാന ധ്യാനഗുരു രംഗത്ത് വരുന്നത്. എന്നിട്ട് അവിടെ അനൗൺസ്മെൻ്റാണ്, ഇന്നലത്തെ സ്തോത്രക്കാഴ്ച ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. എന്നിട്ട് ദൈ സ്തോത്രക്കാഴ്ചയ്ക്കായിട്ട് നമ്മൾ ഇപ്പോൾ ഇറങ്ങുകയാണ്. എന്നിട്ട് അടുത്ത വചനം എടുക്കുന്നത് ആബേലിൻ്റെയും കായേലിൻ്റെയും ദൈവത്തിന് സമർപ്പിക്കുന്ന കാഴ്ചവെപ്പിനെ കുറിച്ചാണ്. ആബേൽ കൊടുത്തതെന്ത്, കായേൻ കൊടുത്തതെന്ത്, അത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്തുതിപ്പ്, ഹല്ലേലൂയ, സ്തുതി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇത് പറഞ്ഞ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക. എന്നിട്ട് പറയുന്നു ദൈവത്തിന് കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും ഉദാരമായിട്ടും ഏറ്റവും നല്ലതും ഏറ്റവും മുന്തിയതും കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ ഗാനം കൂടിയിട്ട് അവരെ പ്രചോദിപ്പിച്ച് നിർത്തിയിട്ട് പറയുന്നു, ഇന്ന് തമ്പുരാന് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുന്നത്, കയ്യിലേക്ക് എടുക്കുവിൻ, ഉയർത്തിപ്പിടിക്കുവിൻ, സ്തോത്രം പറയുവിൻ. ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും കുറഞ്ഞ തുക എടുക്കുവോ? ഏറ്റവും മാക്സിമം, ഏറ്റവും കൂടിയതെടുത്ത് പൊക്കിപ്പിടിച്ചിരിക്കുക. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ കാശിനെ സ്തുതിക്കുക, പുകഴ്ത്തുക, വാഴ്ത്തുക, ദൈവത്തിന് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇതാണ് അന്നത്തെ സ്തോത്രക്കാഴ്ചയായിട്ട് വിരിക്കുന്ന റെക്കോർഡ് കളക്ഷൻ അല്ലയോ? ഇതെന്താ ഇത്? വളരെ കൃത്യമായിട്ട് ഭൗതിക സമ്പത്തിൽ പണത്തിന്മേലുള്ള ആസക്തി ആത്മീയ മേഖലയിൽ വളരെ രൂക്ഷമായിട്ട് കടന്നുകൂടിയിരിക്കുന്നു. ശമയോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ രണ്ട് വള്ളം നിറയെ മീൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ശ്രദ്ധ മീനിലേക്ക് പോയിരുന്നെങ്കിൽ ഒരിക്കലും അവനൊരു മനുഷ്യനെ പിടിക്കുന്നവനാകില്ലായിരുന്നു, വെറും മീൻ പിടുത്തക്കാരനായിട്ട് അവസാനിച്ചനെ. അവൻ്റെ ശ്രദ്ധ കിട്ടിയ മീൻ ഭൗതിക സമ്പത്തിലല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന കാരണക്കാരനായ യേശുവിലേക്ക് തിരിയുമ്പോളാണ് ഞാൻ പാപിയായ മനുഷ്യൻ, കർത്താവേ നീ അകന്നു പോകണേ. ആത്മീയ മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നിരിക്കുന്ന വലിയ അപകടം ഇതാണ്. നവീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ പലരിലേക്കും കടന്നുകൂടിയിരിക്കുന്ന ഭൗതിക സമ്പത്തിനുള്ള ആസക്തി. ക്രിസ്തു വചന പറഞ്ഞ വചനം മറക്കണ്ട, രണ്ട് യജമാനന്മാരെ ഒരുമിച്ചു സേവിക്കാൻ ആർക്കും പറ്റില്ല, ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ പണത്തെ. പണത്തിനോട് താല്പര്യവും ആസക്തിയും ആർത്തിയുമുള്ള ഏത് ആത്മീയ നേതാവാണോ ഉറപ്പ് അവൻ ദൈവത്തിൻ്റെ കൂടെയല്ല. ആര് പറയുന്നു? ക്രിസ്തു തന്നെ പറയുന്ന സാക്ഷ്യമാണ്. ഒരു കാര്യം കൂടെ നമ്മൾ ഈ വചനത്തിൽ നിന്നും വായിച്ചെടുക്കണം. അതായത് ശിമയോൻ പത്രോസ് ഇതുവരെ മീൻ മത്സ്യത്തെ പിടിക്കുന്നവനായിരുന്നു. അവനോട് ഈശോ പറയുന്നത് പാപിയായ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പിടുത്തമെന്ന് പറയുന്നത് അവൻ്റെ കഴിവാണ്, തൊഴിലാണ്, അവൻ്റെ സ്കില്ലാണത്. അത് ഇതുവരെ മീനെ പിടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈശോ പറയുന്നു അത് മനുഷ്യരെ പിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. നിന്റെ തനിമയാർന്ന നിന്റെ കഴിവ്, മികവ്, സ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മളാ തീരുമാനിക്കേണ്ടത് എന്തിനെയാണ് നമ്മൾ പിടിക്കേണ്ടതെന്ന്. ഈ മനുഷ്യ മീനെ പിടിച്ച് ജീവിതം അവസാനിപ്പിക്കണോ, അതോ മനുഷ്യനെ പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിയ ദൗത്യത്തിലേക്ക്? ഈ മനുഷ്യനെ പിടിക്കുക എന്ന് ക്രിസ്തു പറയുന്നത് ശരിക്ക് പറഞ്ഞത് ബന്ധങ്ങളുടെ ലെവലിലേക്ക്, അതായത് മനുഷ്യബന്ധങ്ങളുടെ, സ്നേഹബന്ധത്തിൻ്റെ, മനുഷ്യനെയൊക്കെ, മനുഷ്യ ഹൃദയങ്ങളെയൊക്കെ നേടുന്ന അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന ശിലയായി മാറിയത്. യേശുവേ, എൻ്റെ ജീവിതത്തിലുള്ള നിൻ്റെ സാന്നിധ്യം, എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയിലുള്ള നിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉള്ള കൃപ തരിക. എൻ്റെ ജീവിതമാകുന്ന വഞ്ചിയിൽ എപ്പോഴും നിന്നെ കൂടെ കൊണ്ടുപോകാനുള്ള കൃപ തരിക. വലിയ മീൻപിടുത്തങ്ങൾ നടക്കുമ്പോൾ അതിലേക്ക് എൻ്റെ ശ്രദ്ധയും താല്പര്യവും പോകാതെ നിന്നിലേക്ക് ശ്രദ്ധയും താല്പര്യവും എപ്പോഴും നിലനിർത്താനുള്ള കൃപ എനിക്ക് നീ തരണമേ. ഒപ്പം ഭൗതിക സമ്പത്തിനോടുള്ള ആർത്തി, യേശുവേ ആ അപകടത്തിൽ നിന്നും എന്നെ എപ്പോഴും നീ കാത്തുകൊള്ളണമേ. അതിനുപരി, മത്സ്യത്തെ പിടിക്കുന്നതിനുപരി, ഭൗതിക സമ്പത്ത് കൂട്ടുന്നതിനുപരി, മനുഷ്യനെ മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിക്കുന്നവനും പിടിക്കുന്നവനുമാക്കി, മനുഷ്യഹൃദയത്തിൻ്റെ സ്നേഹബന്ധങ്ങളെ വളർത്തുന്നവനാക്കി എന്നെ നീ മാറ്റണമേ. അങ്ങനെ നിന്റെ ശിഷ്യനാക്കി, ശിക്ഷയാക്കി എന്നെ മാറ്റണമേ. ആമേൻ.
മഴയിലും വെയിലിലും കണ്ടു, ഇരവിലും പകലിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു, നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും മിടരുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശു നാഥ നിന്നെ കണ്ടു.
ഗാനമാലപിച്ചത് ഹരിചരണും ജയഗീതയും സംഘവുമാണ്. രചന ജയഗീത, സംഗീതം എം ജയചന്ദ്രൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് കാരുണീകൻ പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപർ ഫാദർ ജേക്കബ് നാലുപറ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.